ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി പറക്കുന്നു. ഹൃദസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളോടും ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നോട്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടുകൊള്ളാകുന്നു. നിരുദരപരമായ നമ്മുടെ കർത്താവ് ക്ഷമിച്ചാ വാഴ്ത്തപ്പെട്ടുകൊള്ളാം. ശുദ്ധമുള്ളതിന്റെ വർത്ത പറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും എഴുന്നപുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വർഗ്ഗമൃതയുമായ കർത്താവ്, പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം നിർമ്മിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്കായി ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഏകാഗ്രമാക്കി നിലനിരുമ്പാട് ഞങ്ങൾ ഞങ്ങളുടെ തലകളെ ഉണക്കും. കർത്താവേ, ഞങ്ങളവിടെ തൃക്കൺ പാർക്കുമ്പോൾ ആകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ശ്രേഷ്ഠമായ സിംഹാസനത്തിന് മുൻപാകെ അംഗീകരിക്കപ്പെട്ടവരെ ആക്കി തീർക്കും നടക്കുന്നത്. ദേവനമ്പുരാനെ, നിന്റെ തിരുമുമ്പാകെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ വിജ്ഞാന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ദേവനമ്പുരാനെ, ഞങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധ രൂഹായുടെ ജ്ഞാനം നൽകി വഴി നടത്തുമാറാകണമേ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ സമൂഹത്തിന്, സഭയ്ക്ക് വരും തലമുറയ്ക്ക് നല്ല ഒരു മാർഗനിർദ്ദേശം നൽകുവാൻ തക്കണം. ഞങ്ങളുടെ ഈ പഠന പ്രക്രിയകളൊക്കെയും കാരണമായിട്ട് തീരുമാറാകണം. ദേവനമ്പുരാനെ, കുടുംബത്തിനൊക്കെ നല്ല വെളിച്ചം നൽകുന്നവരായി തീരുവാൻ തക്കണം. ഓരോ അമ്മമാരെയും അവിടുന്ന് ദൂർതിരിക്കുമാറാകണമേ. മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ ഭർത്താവ് വെളിച്ചം വിതറുന്നവരായി തീരുവാൻ തക്കണം. ഓരോ മർത്തമറിയുന്ന സമാജത്തിന്റെ അംഗങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. നിങ്ങൾ കേൾക്കുവാൻ പോകുന്നതായ ക്ലാസുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവനമ്പുരാനെ, യോഗ്യയും അനുഗ്രഹകരമായി തിരുമാറാകണമേ. നല്ല അറിവുകളൊക്കെയും പരസ്പരം ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ്റെ കോണും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണം. ഞങ്ങൾ നിലക്കുന്ന രേഖജാതിന്റെ പരിശുദ്ധ ദുർവഹായിരിക്കും. ഇപ്പോഴും എപ്പോഴും നീക്കും സ്ത്രീ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രത്യേകമായിട്ടൊരു എനിക്ക് തോന്നുന്നു അനുശോചനം നമ്മൾ അറിയിച്ചു കാണുമായിരിക്കും. എങ്കിലും ഞാൻ കയറിയതിനു ശേഷം, അതിനുശേഷം എനിക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛന്റെ, പിശ ജോർജിന്റെ പിതാവിന്റെ നിര്യാണത്തിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് മർത്തമുറ സമാജത്തിന്റെ പേരിൽ അനുശോചനം അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പിതാവിന്റെ ആത്മാവിനെ ദൈവനമ്പുരാൻ ദൈവസന്നിധി സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകട്ടെ. ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിൽക്കുവാണ്. ജീവനോട് ലോകത്തിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും കാരണമായിട്ട് തീരട്ടെ. ആ പിതാവിന്റെ ഒക്കെയും ശാരീരിക ബുദ്ധിമുട്ടുള്ള സമയത്തും പല മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അച്ഛൻ നമ്മളോടൊപ്പം ചേർന്ന് ഓരോ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആവശ്യമുള്ള രീതിയിൽ തന്നെ അച്ഛന്റെ നേതൃത്വം നമുക്ക് നൽകുകയും ചെയ്തു വരികയായിരുന്നു. അതിൽ അച്ഛനെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അച്ഛൻ ദിവസം നടത്തുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെയും, സ്വാർത്ഥമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ പരിണാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായ മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തകരെ, ഒരു സന്ധ്യ കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ദൈവത്തിന്റെ കൂദാശകളിൽ പ്രധാനപ്പെട്ട കൂദാശയായ
വിവാഹ കുദാശയെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കോണം തിരുവനന്തപുരം ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. വിവാഹ കുദാശയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി വിശദീകരിച്ച് ഉള്ള വിവാഹ കുദാശയെക്കുറിച്ചുള്ള ശുശ്രൂഷകളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു നമ്മൾ ഈ സമയത്തൊക്കെ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. വിവാഹം എന്താണെന്നും വിവാഹത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ചരിത്രത്തിൽ വിവാഹം എന്തായിരുന്നുവെന്നും അതുപോലെ തന്നെ യേശു തമ്പുരാൻ വിവാഹത്തെ കുറിച്ച് പ്രസംഗിച്ചതും ഉപദേശിച്ചതും ഏത് കോണ്ടക്സ്റ്റിലായിരുന്നു, അതായത് യേശു തമ്പുരാന്റെ കാലഘട്ടത്തിൽ വിവാഹം എങ്ങനെയായിരുന്നു, വിവാഹ ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം പരിശുദ്ധ സഭയിൽ നടന്നുവരുന്ന ചില കീഴ്വഴക്കങ്ങൾ, അതായത് സഭയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ അനുവർത്തിക്കേണ്ടതായ ചില കീഴ്വഴക്കങ്ങളെ കുറിച്ച് പിന്നീട് എക്ലീസിയാസ്റ്റിക്കൽ റിക്വയർമെന്റ്സിനെ കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിച്ചു. പിന്നീട് നമ്മൾ നേരെ വിവാഹ കൂദാശ ശുശ്രൂഷയിലേക്ക് കടക്കുകയായിരുന്നു. വിവാഹ ശുശ്രൂഷയെ കുറിച്ചും അതിന്റെ ഒന്നാമത്തെ ഭാഗമായ മോതിരം വാഴ് ശുശ്രൂഷയെ കുറിച്ചും ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാകും എന്നെനിക്കറിയാം. അതിനെക്കുറിച്ച് അതിനുള്ള സമയം നമുക്ക് പിന്നീട് വേർതിരിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിവാഹത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് രണ്ടാമത്തെ ഭാഗമായ കിരീടം വാഴ്വ് എന്ന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കിരീടം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി, ഒരു റൂളറിന്റെ അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക സൊസൈറ്റിയുടെ ഹെഡിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇൻ ദി സെയിം സെൻസ് വരനും വധുവും അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും ഭർത്താവും ഭാര്യയും ഒരു കുടുംബത്തിന്റെ തലയാണ്, രാജാവാണ്, രാജ്ഞിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ വിവാഹ കൂദാശയിൽ നമ്മൾ അവരെ രാജാവും രാജ്ഞിയുമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് കിരീടങ്ങൾ നൽകുന്നത്. അത് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് നമ്മളുടെ വേദപുസ്തകത്തിൽ നിന്നും തിയോളജിയിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് സന്തോഷ കിരീടങ്ങൾ എന്നും അതുപോലെ തന്നെ പാട്ടിൽ നമ്മൾ പാടുന്നത് പോലെ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, അതൊരു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു ഒരു അടയാളമായിട്ടും നമ്മൾ കാണാറുണ്ട്. ദ സിംബൽ ഓഫ് സാക്രിഫൈസ് ആൻഡ് ടോളറൻസ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു ഒരു സിംബലൈസേഷൻ ആയിട്ടാണ് കിരീടത്തെ നമ്മൾ വിവാഹ കുദാശയിൽ കാണുന്നത്. കിരീടം എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ, എബ്രായ ഭാഷയിൽ ഒരുപാട് സമാനമായ വാക്കുകൾ ഉപയോഗിക്കുന്ന, സമാനമായ സിനണിംസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രൗൺ. നമുക്ക് മലയാളത്തിൽ കിരീടമെന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ക്രൗൺ എന്നും പറയുന്നുണ്ട്. എങ്കിലും ഒരുപാട് സമാനമായ വാക്കുകൾ, അതിന് കാരണവുമുണ്ട്. ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നതും ഓരോ കോണ്ടക്സ്റ്റിലായതുകൊണ്ട് തന്നെയാണ് പല വാക്കുകൾ ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നത് നെസർ എന്ന വാക്കാണ്, NEZER. In Hebrew, we commonly use the word nezer for the word crown. Crown in the Hebrew word, പ്രധാനമായിട്ട് ഒരു ഒരു സാധാരണ ക്രൗൺ എന്ന അർത്ഥത്തിൽ പറയുന്നത് നെസർ എന്ന വേർഡാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് വേർഡുകൾ ഉണ്ട്. ഒന്ന് അധാര എന്നുള്ള വേർഡാണ്, ATARAH. രണ്ട് കെതർ, KETHER. ഈ മൂന്ന് വാക്കുകളാണ് എബ്രായ ഭാഷയിൽ കിരീടത്തിന് നമ്മൾ കാണുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമം നമുക്കറിയാം കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷയിൽ കിരീടത്തിന് സ്റ്റെഫാനോസ് എന്ന് തന്നെയാണ്, സ്റ്റെഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം കിരീടം, സ്റ്റെഫാനോസ് എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലും കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയിൽ കിരീടത്തിന് പറയുന്ന പേര് സ്റ്റെഫാന എന്ന് തന്നെയാണ്. അത് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് സ്റ്റെഫാന എന്ന പേര് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. സുറിയാനിയിൽ നമുക്കറിയാം പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ക്ലീലോ ക്ലീലോ എന്ന വേർഡാണ് സുറിയാനിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയുമാണ് അതിന്റെ ഒരു ഭാഷാപരമായ ഉൽപ്പത്തിയെ കുറിച്ച് പറയാനുള്ളത്. കിരീടം എന്ന വാക്കിന്റെ ചില ലിംഗ്വിസ്റ്റിക് ഒറിജിൻ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ്. പഴയ കാലഘട്ടത്തിൽ, അതായത് യേശു തമ്പുരാന്റെ ഒക്കെ കാലഘട്ടത്തിന് മുൻപ് തന്നെ നമുക്കറിയാം ഈ റോമിലും ഗ്രീസിലും ഒക്കെ ഈ ഒളിമ്പിക്സിന്റെ ഒരാരംഭം കുറിച്ചിരുന്നു. ഈ ഒളിമ്പിക്സിലെ സത്യം പറയുക ക്രൗണിംഗ് എന്ന് പറഞ്ഞ പരിപാടി മോഡേൺ വേൾഡ്, മോഡേൺ മീൻസ് ഒരു ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ഒളിമ്പിക്സിലാണ് നമ്മൾ ശരിക്കും ഈ ക്രൗണിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കാണുന്നത്. ഒളിമ്പിക്സിൽ വിജയിക്കുന്ന, അത് പലതരത്തിലുള്ള മത്സരങ്ങളാണെന്നുണ്ടായിരുന്നു. ഓരോ മത്സരങ്ങളും വിജയിക്കുന്ന ആൾക്ക് ഒലിവിലകൾ കൊണ്ട്, വൈൽഡ് ഒലിവിന്റെ ലീവ്സ് കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി അവരുടെ തലയിൽ വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ഇറായിൽ ഒരു ക്രൗണിന്റെ ഉപയോഗം ആരംഭിക്കുന്നത് അവിടെയാണ്. ക്രൗൺ വാസ് എ സിംബൽ ഓഫ് ഗ്ലോറി ആൻഡ് ഓണർ ദാറ്റ് ഇസ് ബീങ് ബിസ്റ്റോഡ് ഓൺ ദം ബൈ ഗോഡ്. നമ്മുടെ സഭയുടെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ക്രൗൺ എന്ന് പറയുന്നത് ഒരു മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ സിംബലാണ്. The symbol of glory and honor that is being bestowed on them by God. ദൈവം തമ്പുരാനാൽ നൽകപ്പെടുന്ന, വയ്ക്കപ്പെടുന്ന മഹത്വത്തിന്റെയും അതുപോലെ തന്നെ ബഹുമാനത്തിന്റെയും അടയാളമാണ് കിരീടം എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. The service in which a man and a woman are united in faith, in oneness, in mind, ഇൻ ട്രൂത്ത് ആൻഡ് ഇൻ ലവ്. മാരേജിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ ഒരു കോട്ടാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലൊക്കെ പഠിപ്പിക്കലുകൾ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. വിവാഹം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒരു ഡെഫിനിഷന്റെ കൂട്ടത്തിലുള്ള നാല് കാര്യങ്ങളാണ്. അത് ഒരു ഒരു പ്രോസസ് ഓഫ് യുണൈറ്റിംഗ് എ മാൻ ആൻഡ് എ വുമൺ ഇൻ ഫെയ്ത്ത്, ഇൻ വണ്ണസ് ഇൻ മൈൻഡ്, വണ്ണസ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻ ട്രൂത്ത് ആൻഡ് ഇൻ ലവ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്നേഹം എന്ന വാക്കിന് ഒരേ ഒരു മീനിങ്ങേ ഉള്ളൂ, ദാറ്റ് ഇസ് ഗാഡ്. ഗാഡ് ഇസ് ലവ്. ദൈവം ആകുന്ന സ്നേഹം, ദൈവം നൽകുന്ന സ്നേഹം അല്ലെങ്കിൽ ദൈവമാകുന്ന സ്നേഹം, ആ സ്നേഹത്തിലൂടെ പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. വിവാഹ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ചില എലമെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ചിലതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് ലവ് ആണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലവ്, വി ഹാവ് ടു കീപ് ഡിവൈൻ ലവ് ഇൻ അവർ മാരിറ്റൽ ലൈഫ്. മ്യൂച്വൽ റെസ്പെക്ട്, ഇക്വാലിറ്റി ആൻഡ് സാക്രിഫൈസ്. ഈ നാല് കാര്യങ്ങൾ അതിന്റേതായ സെൻസിലൂടെ, ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, ഇക്വാലിറ്റി ആൻഡ് സാക്രിഫൈസ്, ഈ നാല് കാര്യങ്ങൾ അതിന്റേതായ സെൻസിൽ നമുക്കെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ലവ് എന്താണെന്നൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാം. ഓരോ വാക്കും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അനുസരിച്ചല്ല, അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നമ്മൾ അത് കീപ്പ് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ട്രൂ മാരിറ്റൽ ലൈഫിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാറും എന്നാണ് പിതാക്കന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് ട്രഡീഷനെ കുറിച്ച് തന്നെ പറയാം. നല്ല ഒരു ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സഭയായതുകൊണ്ടാണ് കിരീടം വാഴ്ന്ന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൽ മണവാള മണവാട്ടിയും ഒരു മെഴുകുതിരി കാല് പിടിക്കുന്ന, മെഴുകുതിരി, വെളുത്ത മെഴുകുതിരി പിടിക്കുന്ന ഒരു പതിവുണ്ട്. കത്തിച്ചു വെച്ച വെളുത്ത മെഴുകുതിരി, അതായത് ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി അവർ ഒരു വെളുത്ത മെഴുകുതിരി കിരീടം വാഴ്ന്ന ശുശ്രൂഷ കത്തിച്ചു പിടിക്കുന്ന ഒരു പാരമ്പര്യം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലുണ്ട്. That is a symbolization of willingness to receive Jesus Christ in their life. അതായത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതാണ് യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള അവരുടെ മനസ്സിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. കിരീടം വാഴ്ന്ന ശുശ്രൂഷയിലൂടെ നമ്മളും സിംബലൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് അത് തന്നെയാണ്. യേശു തമ്പുരാൻ സഭയുടെ തലയായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സഭയ്ക്ക് എപ്രകാരം ഉത്തരവാദിത്വമുള്ള ഒരു മണവാളനായ സഭ ക്രിസ്തു ആയിരിക്കുന്നുവോ അതുപോലെ ഉത്തരവാദിത്വമുള്ള ഒരു തലയായി മാറാൻ തക്കവണ്ണം മണവാളനെ വിളിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കിരീടം വാഴുവിന്റെ ശുശ്രൂഷ. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കിരീടം വാഴുവാണ് എന്നും അതുപോലെ തന്നെ കിരീടം വാഴുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ശുശ്രൂഷ കിരീടം വാഴുവിലെ കിരീടം മണവാളന്റെ മണവാട്ടിയുടെയും തലയിൽ കിരീടം വാഴ്ത്തി അവരെ കിരീടം അണിയിക്കുന്ന ശുശ്രൂഷയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ശുശ്രൂഷ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Christ establishes them as king and queen of home to rule with wisdom, justice and integrity. ഒരു ഭവനത്തെ ജ്ഞാനത്തോടും നീതിയോടും ഇന്റഗ്രിറ്റിയോടും, ഇന്റഗ്രിറ്റിയെ കൃത്യമല്ലാതെ ഞാൻ ഓർക്കുന്നില്ല, ഇന്റഗ്രിറ്റിയോടും കൂടി ഭരിക്കാൻ തക്കവണ്ണം മണവാളനെ മണവാട്ടിയും കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമാക്കി വയ്ക്കുന്ന അത് ക്രിസ്തുവിലൂടെ, ക്രിസ്തു ശുശ്രൂഷ നടത്തുന്ന കാർമ്മികരിലൂടെ നടത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കിരീടം വാഴുവിന്റെ ശുശ്രൂഷ. ഇത് ഒരു ഗ്ലോറിയുടെയും ഓണറിന്റെയും സിമ്പൽ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ദിസ് ഇസ് എ സിമ്പലൈസേഷൻ ഓഫ് മാർട്ടിഡം ഓൾസോ, ദിസ് ഇസ് എ സിമ്പലൈസേഷൻ ഓഫ് സെൽഫ് സാക്രിഫൈസ് ഓഫ് ബ്രൈഡ് ആൻഡ് ഗ്രൂം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ക്രൗൺ എന്ന് പറഞ്ഞ ഒരു ആശയം തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റൽ അല്ലെങ്കിൽ ഗോൾഡൻ ക്രൗൺ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഐഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ക്യാപ് ടർബൻ എന്നുള്ള ഒരു ഐഡിയാസ് ഒക്കെ പണ്ട് ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് ഉള്ള കാലഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. മെറ്റൽ ക്രൗൺ ഡെക്കറേറ്റഡ് വിത്ത് ജ്വൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിരീടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കിരീടം വേദപുസ്തക പശ്ചാത്തലത്തിൽ കിരീടം ഒരാളുടെ തലയിൽ അണിയിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ One was set apart for a particular task or calling, allengil consecration, allengil exaltation. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരാളെ സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കിരീടം ധരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കിരീടം വാഴ ശുശ്രൂഷയും അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദപുസ്തക പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എത്രമാത്രം വലിയ ഉത്തരവാദിത്വമാണ് വിവാഹ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് എന്ന്. ത്രൂ ദ പുട്ടിംഗ് ഓൺ ഓഫ് ക്രൗൺ എവറിബഡി ഈസ് സെറ്റിംഗ് എ പാർട്ട് ഫോർ എ പർട്ടിക്കുലർ ടാസ്ക് ഓർ കോളിംഗ് ഓർ കോൺസിക്വേഷൻ ഓർ എക്സോൾട്ടേഷൻ. നമ്മളെ ഒരു പ്രത്യേക ഒരു ഒരു പദവിയിലേക്ക് വിളിച്ച് വേർതിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കിരീടം വാഴ്വ് അല്ലെങ്കിൽ കിരീടധാരണം എന്ന് പറയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കിരീടത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് പുറപ്പാട് പുസ്തകം മുതൽ തന്നെ നമുക്ക് കിരീടത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് കാണാം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഞാൻ എല്ലാം തന്നെ ഒന്നും വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം തരാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പുറപ്പാട് ലീവിയ പുസ്തകം നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അന്നത്തെ മഹാപുരോഹിതന്മാർ രാജവസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഇന്നും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അഹറോന്റെ ക്രമം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം. തുയോബ ശുശ്രൂഷയെ കുറിച്ച് തുയോബ ശുശ്രൂഷയിൽ രണ്ട് ക്രമങ്ങളുണ്ട് എന്ന് പറയാം. രണ്ട് ക്രമങ്ങളിൽ രണ്ടാമത്തെ ക്രമം ആദ്യത്തെ മൽക്കീസേദെക്കിന്റെ ക്രമമാണ്. മൽക്കീസേദെക്ക് രാജവസ്ത്രങ്ങളൊന്നും അല്ലെങ്കിൽ വിശേഷ വസ്ത്രങ്ങളൊന്നും പൗരോഹിത്യ വേഷങ്ങളൊന്നും ധരിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അഹറോന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും പുരോഹിത വസ്ത്രം എന്ന് പറഞ്ഞ ഒരു ആശയത്തിലേക്ക് വരികയും അത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തുയോബയുടെ രണ്ടാമത്തെ ക്രമമായ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുമ്പോൾ അഹറോന്റെ ക്രമത്തിൽ പുരോഹിതൻ കാപ്പ ധരിക്കുന്ന ഒരു ശുശ്രൂഷ നമുക്കറിയാം. അങ്ങനെ ഹൈപ്രീസ്റ്റ് ആണ് പ്രധാനമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കിരീടങ്ങൾ ധരിച്ചിരുന്നത്. പിന്നീട് വരുമ്പോൾ രാജാക്കന്മാർ ധരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പഴയ നിയമ കാലഘട്ടത്തിൽ കിരീടം ധരിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. രാജാക്കന്മാരും അതുപോലെ തന്നെ മഹാപുരോഹിതന്മാരും. പരിശുദ്ധ സഭയും അല്ലെങ്കിൽ അന്ന് പഴയ നിയമകാലത്തിൽ പഴയ നിയമകാലത്തിന്റെ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ in the Old Testament times, prophets symbolizes the relationship between God and the people of Israel by the symbols, by using the symbols of bride and groom. ദൈവത്തെയും ഇസ്രായേൽ ജനത്തെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി മണവാളൻ മണവാട്ടി എന്ന സിമ്പലുകൾ അവർ ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു ഭാഗം ഒരുപാട് ഭാഗത്ത് കാണാമെങ്കിലും എഹെസ്കൽ പ്രവചനം 16-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് ഇതിന്റെ വിശദീകരിച്ചുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് വിജാതികളോട് കൂടി പോയി പ്രസംഗം ചെയ്ത സഭയെ അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവം തമ്പുരാൻ എങ്ങനെയാണ് സ്വന്തമാക്കി തീർക്കുന്നത്, അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽ 11-ാമത്തെ വാക്യം മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ആഭരണം അണിയിച്ച് നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ട് ഞാൻ നിന്റെ മൂക്കിനും മൂക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു തലയിൽ ഭംഗിയുള്ളൊരു കിരീടവും വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു നീ ഉടുപ്പും ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവും നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ തന്റെ മണവാട്ടിയാക്കി തീർക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ മണവാളനായ ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. 16-ാം അധ്യായം മുതൽ ആദ്യം മുതൽ തന്നെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധ സഭ അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവന്തമനെ മണവാട്ടിയാക്കി തീർക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷയെ കുറിച്ചാണ് കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇവിടെ വായിച്ചത്. അവിടെയും പറയുന്നത് കിരീടം ധരിപ്പിച്ചാണ് മണവാളൻ മണവാട്ടിയെ തന്റെ വധുവാക്കി മാറ്റുന്നത് എന്ന് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ സാഹചര്യത്തിൽ ഒരു രാജാവ് തന്നെ രാജ്ഞിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതേ നിയമത്തിൽ കാണുന്നുണ്ട്. അതായത് അഹശ്വേരോഷ് രാജാവ് എസ്തറിനെ തന്റെ രാജ്ഞിയാക്കി മാറ്റുമ്പോൾ എസ്തറിന്റെ പുസ്തകം Esther 2:17 2:17 കാണുന്നതും ഇതുപോലെ തന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവളെ രാജ്ഞിയാക്കുമ്പോൾ അവളുടെ തലയിൽ തങ്കക്കിരീടം ധരിപ്പിച്ചാണ് അവളെ രാജ്ഞിയാക്കി മാറ്റുന്നത് എന്ന് നാം കാണുന്നു. അതുപോലെ തന്നെ ഒരു കിരീടം ഒരാളുടെ തലയിൽ ധരിപ്പിച്ച മുമ്പ് പറഞ്ഞ ഒരു വലിയ ഉത്തരവാദിത്വത്തിന്റെ സിമ്പൽ കൂടിയാണ്. ഒരു പ്രത്യേക സൊസൈറ്റിയുടെ ഹെഡ് ആക്കി മാറ്റുമ്പോൾ വി ഹാവ് ടു കീപ് the responsibility to keep the status of profane. We should consider it as profane. ഈ ക്രൗൺ നമ്മൾ ഒരു ഒരു വിശേഷ വസ്തുവായി തന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവം തമ്പുരാൻ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ അവരുടെ തലയിൽ നിന്ന് കിരീടം എടുത്ത് മാറ്റുന്ന ഒരു ശുശ്രൂഷയും കാണുന്നുണ്ട്. Taking the crown off is a symbol of shame. Ezekiel പ്രവചനത്തിൽ തന്നെ നാം ഇതിന്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇവിടെ Ezekiel പ്രവചനം 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം Ezekiel പ്രവചനം 21-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ ദൈവം തമ്പുരാന് ദൈവസിദ്ധത്തിന് എതിരായി നാം പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ നമ്മുടെ തലയിൽ അണിയിച്ചിരിക്കുന്ന കിരീടത്തെ എടുത്ത് മാറ്റാനുള്ള അധികാരവും ഉണ്ടെന്നും അതൊരു ഒരു സിമ്പിൾ ഓഫ് ഷെയിം ആണ് എന്നും വേദോസം നമ്മളെ പഠിപ്പിക്കണം. സമാനമായ അർത്ഥം സങ്കീർത്തന പുസ്തകത്തിലും കാണുന്നുണ്ട്. അതൊരു നമുക്കറിയാം അതൊരു സിമ്പിൾ ഓഫ് ഗ്ലോറി ആൻഡ് ഓണർ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തിച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റപ്പെടും. അതുകൊണ്ട് 89-ാം സങ്കീർത്തനം Book of Psalms 89:39 നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു, അവന്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഭിമാനത്തിന്റെ സൂചകമായിട്ട് അല്ലെങ്കിൽ ബഹുമാനത്തിന്റെ സൂചകമായിട്ട് ഒരാൾക്ക് കിരീടം ധരിപ്പിക്കാനും ആൾ അതിന് യോഗ്യനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കിരീടം ശിരസിൽ എടുത്ത് മാറ്റാനുമുള്ള പൂർണ്ണമായ അധികാരം തിരുവനന്തപുരാനുണ്ട് എന്ന് തെളിയിക്കുകയാണ് 89-ാം സങ്കീർത്തനത്തിൽ. അവിടെ പലതവണ ആ കിരീടവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് വിവാഹ ശുശ്രൂഷയിലെ കുക്കിലിയും മോദിക്കെട്ട വരം നാഥ എന്ന പാട്ട് പാടുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്, 21-ാം അധ്യായത്തിൽ നിന്നാണ് പാടുന്നത്. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും സമാനമായിട്ട് കാണുന്നുണ്ട്. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവനെ തലയിൽ വെക്കുന്നു. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് മോദിക്കെട്ട വരം നാഥ, അത് കിരീടം വാഴുവിന്റെ കുക്കിളിയൻ ചൊല്ലുന്നത്. 21-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് അത്. ആ ഭാഗത്തും പറയുന്നത് തങ്കക്കിരീടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊരു ബഹുമാനത്തിന്റെ സൂചനയായിട്ട് ദൈവം തമ്പുരാൻ താൻ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ തന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരെ ബഹുമാനിക്കുന്നതിന്റെ സൂചനമായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇനി നേരെ പുതിയ നിയമത്തിലേക്ക് വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ കിരീടവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ പറയാൻ ബാക്കിയുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കിരീടം എന്ന വാക്കിന് പലതരത്തിലുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഓരോ എഴുത്തുകാരനും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ ക്രൗൺ ഈസ് സിംബൽ ഓഫ് സ്പിരിച്വൽ അതോറിറ്റി ആൻഡ് പവർ, ആത്മീയമായ അധികാരത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ക്രൗണിനെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. അത് ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മിസ്റ്റിക്കൽ ക്രൗണിനെ കുറിച്ചാണ് കൂടുതലും പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് ഒരു റിയൽ ക്രൗൺ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മെറ്റഫറായിട്ടാണ് ക്രൗണിനെ കൂടുതലായി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ന്യൂ ടെസ്റ്റമെന്റ് ക്രൗൺ ഈസ് പ്രസന്റഡ് ഓർ എക്സ്പ്ലെയിൻഡ് ആസ് ദ റിവാർഡ് ഫോർ വിക്ടറി ഇൻ ടെസ്റ്റ്. പരീക്ഷണങ്ങളെ നേരിട്ട് വിജയിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഒരു വലിയ റിവാർഡായിട്ടാണ് പുതിയ നിയമത്തിൽ കിരീടത്തെ നാം കാണുന്നത്. നമുക്കെല്ലാവർക്കും ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വാക്യം ഇത് തന്നെയാണ്, 1 കൊരിന്ത്യർ 9:24. അതായത് ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ സഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് ദൈവനമ്പര നൽകുന്ന കിരീടത്തെയും അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ നോമ്പിന്റെയും ഉപവാസത്തിനെയും ഒക്കെ പ്രാധാന്യത്തെയും ഒക്കെ വിളിച്ചു പറയുന്ന ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ്. അവിടെ പറയും 24-ാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അതൊരു വാടാത്ത അൺഫെയ്ഡിങ് ക്രൗണിനെ കുറിച്ചാണ് പറയുന്നത്, വാടാത്ത കിരീടം. അതുപോലെ അൺഫെയ്ഡിങ് ക്രൗണിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് ലീഹായും ഇതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതായത് ഈ ലോകത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് അവയിൽ വിജയം നേടുന്ന ഒരാൾക്ക് ദൈവം തമ്പുരാൻ അജയ്യമായ വാടാത്ത കിരീടം നൽകും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒരു തരത്തിലുള്ള കിരീടമാണ്. രണ്ടാമത് കാണുന്നത് നീതിയുടെ കിരീടമാണ്, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്. അൺഫെയ്ഡിങ് ക്രൗണിനെ കുറിച്ച് ആദ്യം പറഞ്ഞ് രണ്ടാമത്തതാണ് ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്. അത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് നീതിയുടെ കിരീടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ വാക്യം ഓടി വരുന്നുണ്ട്. 2 തിമോത്തിയോസ് 4:7-8 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തിന്റെ വാക്യം, വേർഡ്സ് ഓഫ് ഗുഡ് ഹോപ്പ്, നല്ല ഒരു പ്രത്യാശയുടെ ഒരു വാക്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മരണ യുവജികളിലൊക്കെയും അതുപോലെ അനുശോചന പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കാറുള്ള ഒരു വാചകം കൂടിയാണ്. പോകട്ടെ, ഇനി മറ്റൊരെണ്ണം ക്രൗൺ ഓഫ് ലൈഫാണ്, ജീവകിരീടം. ജീവകിരീടത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, യാക്കോബ് 1:12, ദ ബുക്ക് ഓഫ് ജെയിംസ് chapter 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇതും ഒരു ടെസ്റ്റിന് ദൈവം തമ്പുരൻ നൽകുന്ന ഒരു പ്രതിഫലമായിട്ട് തന്നെയാണ് അവിടെയും പറയുന്നത്. പക്ഷെ അവിടെ പറയുന്ന കിരീടത്തിന് വേറൊരു പേരുണ്ട്, ജീവകിരീടം എന്നാണ് പറയുന്നതേ ഉള്ളൂ. എന്നാൽ കിരീടത്തിന്റെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെ വേണമെങ്കിൽ പറയാൻ പോവുക. വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഒരു എല്ലാം കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാം മിക്കവാറും എല്ലാ അധ്യായത്തിൽ നോക്കിയാലും ആ കിരീടത്തെ കുറിച്ച് കാണാൻ സാധിക്കും. അതിപ്പോ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ കാണുന്നുണ്ട്. കയറി വരുന്ന കുതിരകൾ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തെ കുറിച്ചും ഏഴ് രാജമുടികളെ കുറിച്ചും അതുപോലെ തന്നെ 12 അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീയെ കുറിച്ചും 13 അധ്യായത്തിൽ കാണുന്ന ജീവിയെ കുറിച്ചും ഒക്കെ അവയുടെ തലയിലെ കിരീടത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊരു ഒരു എക്സ്റ്റെൻഡഡ് ഓണർ എന്ന് വേണേൽ പറയാം. ഒന്നിലധികം കിരീടത്തെ കുറിച്ച്, ഒരാൾ തന്നെ തലയിൽ ഒന്നിലധികം കിരീടങ്ങൾ വെച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. അതൊരു എക്സ്റ്റെൻഡഡ് ഓണറിനെ കുറിച്ച്, ഓൾറെഡി കിരീടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് ഓണറാണ്, മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ സിമ്പിളാണ്. പക്ഷെ ഒന്നിലധികം കിരീടങ്ങൾ ഒരാൾ തന്നെ തലയിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു സിമ്പലൈസ്ഡ് വേർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റഫർ ആണ്. നമുക്കറിയാം അത് എക്സ്റ്റെൻഡഡ് ഓണറിന്റെ അർത്ഥമാണ്. നമുക്ക് നേരെ സർവീസിലേക്ക് കടന്നു വരാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കറിയെങ്കിലും നമ്മൾ സർവീസിലേക്ക് കടന്നു വരാം. മുതിരമ്പാടി ശുശ്രൂഷ കഴിഞ്ഞ് മിക്കവാറുമുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെറിയ മെസ്സേജും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിരീടമാഴുവിന് ശുശ്രൂഷ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കിരീടമാഴുവിന് ശുശ്രൂഷയുടെ സമയത്ത് മണവാട്ടി തലയിൽ മൂടുപടം ധരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സഭയുടെ ഒരു കീഴ്വഴക്കം. അതിന് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് എങ്കിലും സൗകര്യപ്രദമായിട്ടാണ് മൂടുപടം നീക്കം ചെയ്യുന്നത്. അതായത് തുടർന്നുള്ള കിരീടധാരണമൊക്കെ നടത്തണമെങ്കിൽ മൂടുപടം പ്രയാസമാണ്. അതുപോലെ തന്നെ കിരീടത്തേക്കാൾ വലിയ സ്ഥാനം മൂടുപടത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടും ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് സൗകര്യപ്രദിയാണ് എങ്കിലും നമ്മളത് ഇനിയുള്ള ശുശ്രൂഷകളൊക്കെയും മൂടുപടം ധരിക്കാതെ വേണം കിരീടം വഴി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നുള്ളത് സഭയുടെ ഒരു നിഷ്കർഷയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവാഹ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ, അതായത് മോതിരം വാഴുവിന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ നാം കാണുന്നുണ്ട് കിരീടങ്ങൾ, അതായത് കിരീടത്തിന്റെ സിമ്പിളായിട്ട് നാം ഉപയോഗിക്കുന്ന മാലകൾ, കുരിശടയാളമുള്ള മാലകൾ. കുരിശിൽ ക്രൂശദ്രവം ഉണ്ടാകാൻ, രൂപം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ സഭ നിഷ്കർഷിക്കുന്നുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലോ ആരാധനകളിലോ പ്രാർത്ഥനകളിലോ ഭവനങ്ങളിലോ ഒരു രീതിയിലും നാം ക്രൂശദ്രവം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മളുടെ ഒരു പാരമ്പര്യം. അതുകൊണ്ട് വിവാഹത്തിന് ഉപയോഗിക്കുന്ന മാലകളിലും നമ്മൾ ക്രൂശിത രൂപം ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ കാരണം പരിശുദ്ധ സഭയുടെ ഒരു ദൈവശാസ്ത്രം, തിയോളജി ഈസ് ഫാബ്രിക്കേറ്റഡ് ഓൺ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, നോട്ട് ഓൺ ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. കുരിശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന ദൈവശാസ്ത്രമല്ല നമുക്കുള്ളത്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ട് കുരിശിൽ നമ്മൾ കർത്താവിന്റെ രൂപം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് കിരീടത്തിന്റെ സിമ്പലായ മാലകൾ, കുരിശുള്ള മാലകൾ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, വിവാഹ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ മന്ത്രകൂടിക്ക് മുകളിൽ വെച്ചാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. വിത്ത് ദ റിങ്സ്, മോതിരങ്ങളും കിരീടങ്ങളും മന്ത്രകൂടിയുടെ മുകളിൽ വെച്ചാണ് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കിരീടത്തെ കുറിച്ച് പറഞ്ഞത് ഇറ്റ്സ് എ നെക്ലേസ് വിത്ത് എ ക്രോസ് പെൻഡന്റ്. മുമ്പ് പറഞ്ഞതുപോലെ ഫാമിലി ആസ് എ ചർച്ച്, നമ്മൾ ഫാമിലിയെ ഒരു സഭയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ സഭയുടെ തലവൻ അല്ലെങ്കിൽ ആ കോൺഗ്രിഗേഷന്റെ തലവനായിട്ട് രാജാവായിട്ട് ഭർത്താവിനെയും രാജ്ഞിയായിട്ട് ഭാര്യയെയും നിയമിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹത്തിന്റെ കിരീടം വാഴുവ ശുശ്രൂഷ. കിരീടം എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സിമ്പൽ ഓഫ് ജോയ് ആൻഡ് സാക്രിഫൈസ്. മണവാളൻ മകുടം എന്ന പാട്ട് നമ്മൾക്ക് ഓർക്കുന്നത് നല്ലതാണ്. അത് തിരുമുൾമുടിയോട് സദൃശം എന്നാണ് പറയുന്നത്. മുൾമുടി നമ്മൾ സ്വീകരിക്കുന്ന പോലെ തന്നെ മുൾമുടി എന്ന് പറഞ്ഞ പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ അടയാളമാണ് ഈ ഉൾക്കിരി. അതുകൊണ്ട് നമ്മളുടെ ശിരസിൽ, മണവാളന്റെ ശിരസിൽ അണിയിക്കപ്പെടുന്ന കിരീടം അത് തിരുമുൾമുടിയുടേതാണ്, സാക്രിഫൈസിന്റേതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും ചിലപ്പോഴൊക്കെ കുടുംബജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില താഴ്മകളും ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അത് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഉൾക്കിരീടമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ പുരുഷന്മാർ തയ്യാറാകണം. സ്ത്രീകളുടെ മകുടം, മണവാട്ടിയുടെ മകുടം പതിമാർ മുടിയോട് സദൃശ്യം, അതായത് പതിവ്രതകളുടെ അല്ലെങ്കിൽ സന്യാസിനിമാരുടെ മുടിയോട് സദൃശ്യം. സന്യാസിനിമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാത്രം ഉപാസിച്ച് ജീവിക്കുന്നവരാണ്. പതിവ്രത എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രം വ്രതമായി പതിയെ മാത്രം വ്രതമായി സ്വീകരിച്ചിരിക്കുന്നവരാണ്. അതുപോലെ ആയിരിക്കണം നമ്മളുടെ തലയിലുള്ള കിരീടം എന്നാണ് നമ്മുടെ സഭയുടെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് കിരീടം വാഴിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ കിരീടം വാഴ്ത്തി നമ്മൾ ശിരസിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇതൊരു വലിയ പവർ, ഒരു അധികാരത്തിന്റെ ചിഹ്നം മാത്രമല്ല, ഇതൊരു കീഴടങ്ങരുടെയും കൂടി ചിഹ്നമാണ്, ഒരു പ്രത്യേക ഡിസിപ്ലിനിലേക്ക് നാം കടക്കുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് എന്ന് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കൗമായക്ക് ശേഷം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കൗമ ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആണെങ്കിൽ കൗമ ചൊല്ലാറില്ല. ഇൻട്രൊഡക്ടറി പ്രയറിലേക്ക് കടക്കുക. ഇൻട്രൊഡക്ടറി പ്രയറിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ദൈവം തമ്പുരാനോട് ചോദിക്കുന്നത്. ഒന്ന്, എറ്റേണൽ ഫീസ്റ്റിനെ കുറിച്ചും എറ്റേണൽ ഫീസ്റ്റിന് വേണ്ടിയും എവർലാസ്റ്റിംഗ് ബ്രൈഡൽ ചേംബറിന് വേണ്ടിയും നമ്മൾ യോഗ്യരാക്കണമെന്നാണ്. നിത്യമായ മണവറയ്ക്കും അനശ്വരമായ വിവാഹ വിരുന്നിലേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നാണ് ഇൻട്രൊഡക്ടറി പ്രയറിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ കാർമികൻ ചൊല്ലുന്നത്. അതിനുശേഷം നേരെ എനിയോനോയിലേക്ക് കടക്കുകയാണ്. എനിയോനോ വളരെ പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം എന്ന് തുടങ്ങുന്ന പാട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. അതൊരു ബെനഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞാലും ബെനഡിക്ഷനിൽ ഒരു വലിയ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആദിമ നീതിജ്ഞർ ഓരോ ആദാമിനെ ഹവ്വായെയും അബ്രഹാമിനെയും സാറായെയും അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞതിന് ശേഷം ഈ ദാസരെ അതുപോലെ ദൈവമേ വാഴ്ത്തണമേ എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ആദാമിനോട് കൂടി പറയുന്നത് ഒരേ ഒരാളുടെ പേര് മാത്രമാണ്, അത് ഹവ്വായുടേതാണ്. സാറായോട് കൂടെ പറയുന്നത് ഒരേ ഒരാളുടെ പേര് മാത്രമാണ്, അത് അബ്രഹാമിന്റെയാണ്. എല്ലായിടത്തും കാണുന്ന ഒരേ ഒരു പങ്കാളിയെ മാത്രമേ കാണുന്നുള്ളൂ. ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഒരേ ഒരു പങ്കാളിയോടൊപ്പം മാത്രമാണ്. അതാണ് വിശുദ്ധ വിവാഹ കൂദാശിയോട് നമ്മോട് തരുന്ന വലിയ സന്ദേശം. അതാണ് ഹവ്വായോട് ആദാമിനെ വാഴ്ത്തിയ ദൈവം, ഹവ്വായോട് മാത്രം ആദാമിന് എന്ത് വേണമെങ്കിലും അർത്ഥം കൂടി നമുക്ക് അതിനെ കൊടുക്കാം. അതുകൊണ്ട് സിംഗിൾ പാർട്ട്ണർ എന്നുള്ള ഒരു ആശയത്തിന് പരമാവധി ഊന്നൽ കൊടുക്കുന്ന ഒരു ഒരു ഗാനമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് അവിടെ സന്തോഷത്തെ കുറിച്ചും, അവര് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച പങ്കാളി യാക്കോബാണെങ്കിലും പല ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചതും ആശ്വാസം അനുഭവിച്ചതും റാഹേലിലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ പ്രോസ്പെരിറ്റി ബ്ലെസ്സിങ്സ് എല്ലാം അനുഭവിച്ച് ഇതെല്ലാം അനുഭവിച്ചത് ഈ ഒരു ഒറ്റ ഒരു ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാര്യയോടൊപ്പമാണ്. നമുക്ക് അബ്രഹാമിന്റെ കഥയും ഹാഗാറിൽ കുഞ്ഞുണ്ടായ കഥയൊക്കെ നമുക്കറിയാമെങ്കിലും പങ്കാളിയായി ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തതും അനുഗ്രഹിച്ചതും സാറായയാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ നമ്മൾ കാണുന്നുണ്ട് മിസ്രയേലിൽ യോസേഫിനെ വാഴ്ത്തിയ ദൈവം, അതും ഇത് തന്നെയാണ് കാരണം, ജോയ് പ്രോസ്പെരിറ്റി ആൻഡ് ബ്ലെസ്സിംഗ്. ദൈവം തമ്പുരാൻ ജോസഫിന് നൽകിയ സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും മിസ്രയീമിൽ ലഭിച്ചതുപോലെ വിവാഹ ജീവിതത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ വാസത്തിലൂടെ ലഭിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മിസ്രയീമിൽ എന്ന് ഭാര്യയുടെ പേര് പറഞ്ഞതിനേക്കാൾ കൂടുതലായി മിസ്രയീമിൽ എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. അങ്ങനെ ആ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ട് അവർക്കൊരു ബെനഡിക്ഷൻ, രണ്ടു പേർക്കും ബ്രൈഡിനും ഗ്രൂമിനും ഒരു ബെനഡിക്ഷൻ നൽകിയാണ് ആ ശുശ്രൂഷ ആ പാട്ട് അവസാനിക്കുന്നത്. ആ പാട്ട് അവസാനിക്കുമ്പോൾ കുക്കിലിയോൻ ആരംഭിക്കുന്നു. കുക്കിലിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൃത്തം എന്നാണ്, ആവർത്തിച്ച് പാടുക, റിപ്പീറ്റിംഗ് സോങ്സ് ആണ്, റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് സോങ്സിനാണ് കുക്കിലിയോ എന്ന് പറയുന്നത്. അതിന്റെ എല്ലാം നമുക്കറിയാം, ആദ്യം ഒരു പാട്ട്, അതിനുശേഷം അതിന്റെ ചരണം, കോലോ, അതിനുശേഷം ബോബോസോ, അങ്ങനെയുള്ള ഒരു ഒരു പാറ്റേണിലാണല്ലോ കുക്കിലിയോൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ കുക്കിലിയോ എന്ന് പേര് പറയുന്നത്. അപ്പം ആ കുക്കിലിയോണിൽ ആരംഭിക്കുന്നത് സങ്കീർത്തനം 21 സങ്കീർത്തനത്തിന് 1-4 വരെയുള്ള വാക്യങ്ങളാണ്. മൂലിക്കട്ടെ പരംനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗം. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം കുദാശ ക്രമത്തിൽ അതിന്റെ 4 സ്റ്റാൻസ ക്രമീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 സ്റ്റാൻസ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടി ഉള്ള നമ്മുടെ ഭദ്രാന്റെ ഒരു 2 സ്റ്റാൻസ മാത്രമേ മലയാളത്തിലുള്ളൂ. അതുകൊണ്ട് എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ മദ്രാസത്തിന്റെ വെബ്സൈറ്റ് നമുക്ക് പിഡിഎഫാണ്. അതിൽ ഇംഗ്ലീഷ് 4 ഉണ്ടെങ്കിലും മലയാളത്തിൽ 2 സ്റ്റാൻസായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 4 സ്റ്റാൻസായും കൂടി ചേർക്കുമ്പോഴാണ് എന്റെ അർത്ഥം പൂർത്തിയാകുന്നത്. പക്ഷെ മിക്കവാറും വിവാഹ കുദാശിൽ 2 സ്റ്റാൻസ് കാണാറുള്ളൂ. അതിനുശേഷം അവന്റെ എഗ്ബോ ചൊല്ലുന്നു. പിന്നീട് പ്രൊമിയോൻ സെറോ ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും പോകുന്നവനും പരിശുദ്ധ തൃത്വത്തിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ഒരു തിയോളജി, തിയോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനുശേഷം ഒരു പ്രാർത്ഥനയും കൂടി, അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആട്രിബ്യൂട്ട്സ് ഓഫ് ട്രയംഫ്, ട്രയംഫ് ഗോഡ് ഹു പ്ലേസ് ജുവൽ ക്രൗൺസ് ഫോർ പ്രിൻസസ് ആൻഡ് കൺഫേഴ്സ് ക്രൗൺസ് ഫോർ ക്രൗൺസ് ഓഫ് ജോയ് എന്ന, അതായത് അധികാരികൾ കിരീടം നിർമ്മിക്കുന്നവനും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്ന മണവാളും മണവാട്ടിയും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്ന ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടാണ് അതിന്റെ പ്രമുഖ സത്ര ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെയും മണവാളനും മണവാട്ടിക്കും വന്നു ചേർന്നിരിക്കുന്ന ജനസമൂഹത്തിനും അതുപോലെ തന്നെ വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിച്ചാണ് അതിന്റെ സെത്ര അവസാനിക്കുന്നത്. പ്രമേയ സെത്ര പൂർത്തിയായതിനു ശേഷം നേരെ കോലോയിലേക്കാണ് കടക്കുന്നത്. കോലോ നമുക്കറിയാവുന്ന പോലെ സുന്ദരികളിൽ അതിസുന്ദരിണി എന്ന പാട്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന എല്ലാ പാട്ടുകളും ഒന്ന് പ്ലേ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് ലാഗിങ് വരാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കിയതാണ്. സുന്ദരികളിൽ അതിസുന്ദരി എന്ന പാട്ടാണ് പിന്നീട് വരുന്നത്. അതും നമുക്കറിയാം, അത് സ്വാഭാവികമായിട്ടും അത് സോങ് ഓഫ് സോങ്സിൽ നിന്നുള്ള ഭാഗമാണ്. 4:11 നിന്നധരങ്ങൾ മധുവർഷിപ്പിൽ നിന്നുള്ള ഭാഗമൊക്കെ ഉത്തമ ഗീതം 4:11 സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 4:11 എന്നുമാണത് പ്രത്യേകമായിട്ട് അതിന്റെ ചില വരികളൊക്കെ എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു സിംബോളിക്കായിട്ട് മെറ്റഫറായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വരികൾ. 150 കമ്പികളിലും തമ്പുരു വാദിത്താലെന്നൊക്കെ പറയുമ്പോൾ ദാവീദിന്റെ കിന്നരവും പേറി, ദാവീദ് 150 സങ്കീർത്തനങ്ങൾ ദാവീദിന്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ 150 കമ്പികളുള്ള തമ്പുരു വാദിത്താൽ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട്. അതൊക്കെ ഒരു മെറ്റഫറായിട്ട് നമ്മൾ കണ്ടാൽ മതി. അവിടെ പ്രധാനമായിട്ടും ഉള്ള പ്രധാനപ്പെട്ട ഒരു ഒരു സിംബലൈസേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് സോറി ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ പരിശുദ്ധ സഭയും തമ്മിലുള്ള ബന്ധത്തെ അവിടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് മണവാളൻ അവിടെ നിൽക്കുന്ന മണവാളൻ മണവാട്ടിയോട് പാടുകയാണ്, സുന്ദരികളെ സുന്ദരിന്ന് പാടുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അതും അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ പറഞ്ഞ പ്രധാനപ്പെട്ട അർത്ഥം ഇത് തന്നെയാണ്. പരിശുദ്ധ സഭയെക്കുറിച്ച് ക്രിസ്തു പാടുന്ന പാട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് പരിശുദ്ധ സഭ പറയുന്ന ചില വാക്കുകളാണ് ഈ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. ഈ മണവാളനെയും മണവാട്ടിയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യു ആർ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. മണവാളനോട് പറയുകയാണ് യു ആർ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, മണവാട്ടിയോട് പറയും യു ആർ ദ ഇമേജ് ഓഫ് ചർച്ച്. അതുപോലെ തന്നെ തിരിച്ചും മണവാട്ടിയോട് പറയാണ് ഹി ഈസ് ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, യു ഹാവ് ടു ലവ് ഹിം ആസ് യു ലവ് യുവർ മാസ്റ്റർ യുവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ മണവാളനോടും പറയുകയാണ് ദിസ് ഈസ് ദ സിംബൽ ഓഫ് ഇമേജ് ഓഫ് ചർച്ച്, യു ഷുഡ് ലവ് ഹർ ആസ് ജീസസ് ക്രൈസ്റ്റ് ലവ്ഡ് ഹിസ് ചർച്ച്, ഹിസ് ബ്രൈഡ് ഹിസ് ചർച്ച്. തന്റെ മണവാട്ടിയായ സഭയെ യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. ഇന്ന് വരെ നീ കേട്ടിട്ടുള്ള കഥകളിലും പഠനങ്ങളിലും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ എപ്രകാരമാണ് യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചത്, അതുപോലെ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദ്രിയകളെ വിളിച്ചുമരുന്നി എന്നുള്ള കോലം. അതിനുശേഷം വേദപുസ്തക വായനകളാണ്. അതിനുശേഷം ഒരു ഒരു എത്ര ഉണ്ട് എത്രയ്ക്ക് ശേഷം വേദപുസ്തക വായനകളാണ്. അതിനകത്തിൽ that readings describes the sanctity of marital life. Ephesians ലേഖനത്തിൽ നിന്നും ഒരു ലേഖനകർത്ത ഒരു ലേഖന വായനക്കാരൻ reads from the book of the epistle to Ephesians. അത് നമുക്കറിയാം വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, അവർ രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അത് ഒരു എന്താ പറഞ്ഞേ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല, ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ന് അവർ പ്രസംഗിച്ചത് കൊടുക്കണം. അത് നമ്മളെല്ലാവരും വി ഹാവ് ടു ഡു ദീസ് തിങ്സ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്നല്ല, വി ഹാവ് ടു ഹിയർ എന്നല്ല, വി ഹാവ് ടു ഡു ദീസ് തിങ്സ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ എഫ് എസ് സി ലേഖനക്കാരൻ പറയുന്നത് പോലെ നമ്മളോട് പറയുന്ന ഭാഗമാണ് ലേഖനക്കാരൻ പിന്നീട് വായിക്കുന്നത്. അതിനുശേഷം ഏവൻഗെലിയൻ വായനയാണ്. ഏവൻഗെലിയൻ വായനയിൽ വിവാഹ ബന്ധത്തിന്റെ പവിത്രതയെ ചില ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോൾ യേശു തമ്പുരാൻ കൊടുക്കുന്ന മറുപടിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. വേണമെങ്കിൽ ഡിവോഴ്സ് വേണമെങ്കിൽ അനുവദിക്കാം, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്താൽ വേണമെങ്കിൽ ഡിവോഴ്സ് അനുവദിക്കാം എന്ന് മോശം വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യമാണ് ചില ആളുകൾ വരുമ്പോൾ അതിന് ദൈവം തമ്പുരാൻ യേശു തമ്പുരാൻ നൽകുന്ന ചില മറുപടികളാണ്. അതുപോലെ തന്നെ വരം ലഭിച്ചവർക്കല്ലാതെ എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഒന്നുമല്ലാതാക്കിയ ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ലേഖന ഭാഗം അവസാനിക്കുകയാണ്. സോറി, സുവിശേഷ ഭാഗം അവസാനിക്കുകയാണ്. അതിനുശേഷം വിവാഹത്തിന്റെ വിവാഹ ശുശ്രൂഷയുടെ കിരീടം വാഴ്വിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായ കിരീടധാരണം, കിരീടം വാഴ്വിന്റെയും ശരിക്കുമുള്ള കിരീടം വാഴ്വിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങളിൽ വഹിക്കപ്പെടുന്ന ശിരസുകളും അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയും അതിനുശേഷം കിരീടധാരണവുമാണ് നടക്കുന്നത്. അവിടെ നമ്മൾ ചൊല്ലുന്ന പാട്ടുകൾ ഉണ്ട്, പറഞ്ഞപോലെ പല പാട്ടുകൾ ചൊല്ലുന്നുണ്ട്. വൈദിക ശമ്മാശന്മാർക്ക് എന്ത് നൽകണം, മണവാളൻ എന്ത് നൽകണം, മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടുകളൊക്കെ പാടി അതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും കിരീടം ധരിപ്പിച്ചതിന് ശേഷം ഭാരതീയ പാരമ്പര്യം അനുസരിച്ച്, ഭാരതീയ പാരമ്പര്യം നമുക്കറിയാം താലികെട്ടാണ് കല്യാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതുകൊണ്ട് താലി ഒരു ആലിലയുടെ അടയാളത്തിലല്ല, ആലിലയുടെ രൂപത്തിലാണ് താലി ഉപയോഗിക്കുന്നത്. അതിൽ ഏഴ് മുത്തുകൾ ഉപയോഗിച്ചുള്ള കുരിശ് അതിന് താലിയുടെ പിൻഭാഗത്ത് ചേർക്കുമ്പോഴാണ് അതിന് മിന്ന് എന്ന് പേരാകുന്നത്. ക്രിസ്ത്യൻ ആചാരം അനുസരിച്ച് അത് മിന്നുകെട്ടാണ്. മിന്നുകെട്ടായി മാറുമ്പോൾ, മിന്നായി മാറുമ്പോൾ അതിന് ഒരു ഭാരതീയ പാരമ്പര്യവുമുണ്ട്, ക്രിസ്തീയ പാരമ്പര്യവുമുണ്ട്. ചേർത്ത് നമ്മൾ മണവാളനെ സാധാരണഗതിയിൽ ആർക്ക് പ്രധാന കാർമ്മികനാണ് ചെയ്യേണ്ടത് എങ്കിലും പണ്ടാരോ ഒരാൾ നമ്മളുടെ പാരമ്പര്യവുമായി ബന്ധമില്ലാത്ത ഏതോ മെത്രാൻ ചിലപ്പോൾ മാറി നിന്ന് കാണുന്നു. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ഏതോ ഒരു അച്ഛൻ അതിന്റെ ശുശ്രൂഷ നിർവഹിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോഴും അത് പിന്തുടരുന്നത്. പിന്നീട് അത് പിന്തുടർന്നു വരികയാണ്. ഇപ്പോഴും മെത്രാപുരിതമാർ വിവാഹം നടത്തുമ്പോൾ നിന്നുകെട്ട് അച്ഛന്മാരാണ് ചെയ്യാറുള്ളത്. അത് എന്ത് തിയോളജി അടിസ്ഥാനത്തിലാണെന്നുള്ള ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതായിരിക്കണം ചിലപ്പോൾ കാരണം. അങ്ങനെ മിന്നുകെട്ട് മണവാളനെ കൊണ്ട് തന്നെ ജയിപ്പിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് തന്നെ മന്ത്രകോടി അണിയിക്കുന്നു. അതിനുശേഷമാണ് എല്ലാവർക്കും വേണ്ടി, മണവാളനും മണവാട്ടിക്കും അതുപോലെ തന്നെ കടന്നു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉള്ള ഉപദേശങ്ങളാണ് പിന്നീട് വരുന്ന ഭാഗത്തെല്ലാം. അതിൽ േറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഭർത്താവിനോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ മണവാളനോട് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ കടന്നിരിക്കുന്ന പുരുഷന്മാരായ ഭർത്താക്കന്മാരായ എല്ലാവരോട് പറയും, സ്വപ്രാണനെ പോലെ ഭാര്യയോട് വർത്തിക്കണം. യു ഹാവ് ടു ആക്ട് ടു യുവർ ലൈഫ് ആസ് യുവർ ഓൺ സോൾ. നിന്റെ സ്വന്തം പ്രാണനെ പോലെ നീ എങ്ങനെ നിന്റെ അവയവങ്ങളെ, അല്ലെങ്കിൽ നിന്റെ ജീവനെ, നിന്റെ പ്രാണനെ, നിന്റെ ആത്മാവിനെ പ്രകാരം കാത്തു സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ നിന്റെ പങ്കാളിയെയും കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഭാര്യയോടും പറയുകയാണ്, എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും ഭർത്താവിനോട് വർത്തിക്കണം. അത് പക്ഷെ ചെറിയൊരു ലൈറ്റ് ചേഞ്ച് മീനിങ് നമുക്ക് കാണാം ഈ ഇംഗ്ലീഷ് വേർഷനായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് പ്രാണനെ പോലെ വർത്തിക്കണം എന്ന് പറയുന്നത് ആസ് യുവർ ഓൺ സോൾ എന്ന് ഉപദേശിക്കുന്നത് ഭാര്യയോടാണ് ഇംഗ്ലീഷ് വേർഷനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ. അതുപോലെ സ്നേഹത്തോടും പ്രേമത്തോടും പറയുന്നതിന്റെ ഒരുപാട് അർത്ഥം ഉള്ളത് കൊണ്ടാണ് സ്നേഹത്തോടും പ്രേമത്തോടും എന്ന വാക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വന്നപ്പോഴത്തേക്ക് ലവ് ആൻഡ് കൈൻഡ്നസ് എന്ന വേർഡ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കോമൺ യൂസേജ് ആയിരിക്കും. ഭാര്യ എപ്രകാരം ഭർത്താവിന് വർത്തിക്കണം, അത് സ്നേഹവും പ്രേമവും തന്നെ ആയിരിക്കണം എന്നാണ് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. പക്ഷെ ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച് അതിനകത്തിൽ ഇംഗ്ലീഷ് വേർഷനകത്ത് വന്നിട്ടുണ്ട്, ലവ് ആൻഡ് കൈൻഡ്നസ് ആണ്. അപ്പൊ അങ്ങനെ രണ്ടുപേർക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകി ആ ഭാഗം അവസാനിപ്പിക്കണം. പിന്നീട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ വിവാഹ കുദാശയിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് ഒന്ന് സഭയാം തിരുസഭയാമീ ഞാൻ എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ ഏതൻ തോട്ടം നട്ടോനെ എന്നുള്ള പാട്ട്. അത് ഈ അടുത്ത സമയത്ത് ഒരു മലയാളം സിനിമയിൽ അത് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതൻ തോട്ടം നട്ടോനെ എന്നുള്ള പാട്ടിന്റെ നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മണവാളനെ കൂടാതെ മറ്റൊരാളെ പോലും നോക്കാൻ എനിക്ക് പറ്റുന്നു, കാരണം അത്രമാത്രം ഞാൻ പ്രേമത്താൽ പാരവശിയാണ് എന്നൊക്കെ പറഞ്ഞൊരു മണവാട്ടിയുടെ ഒരു സംസാരമാണ്. അതുപോലെ തന്നെ എന്നെ നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ച് ചത്തുപോകും എന്നുള്ള രീതിയിൽ വരെ പറയുന്നുണ്ട്. എന്നെ ദൂരെ തള്ളരുത്, മാനിക്കാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. നല്ലൊരു പ്രണയ കാവ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പാട്ടിനെ കണക്കാക്കാവുന്നതാണ്. സ്കീപ്പായാൽ ഞാൻ വേട്ടുവാടാം. സുമുഖി സ്വാഗതം ഓതുന്നേൻ. അത് സഭയാം തിരുസഭയാം ഞാനുള്ള പാട്ടിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏദൻ തോട്ടം നട്ടവൻ എന്നുള്ള പാട്ടിലും അതിനുശേഷം ഒരു ബെനഡിക്ഷൻ പോലെ, ആദ്യം ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴുള്ള ബെനഡിക്ഷൻ പോലെ ഒരു ബെനഡിക്ഷൻ പാട്ടിലൂടെ ഭൂഭൂസോയിലൂടെ കാണുന്നുണ്ട്. രണ്ടുപേർക്കും ഉള്ള എല്ലാ ആശംസകളും നൽകി അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ ആ ശുശ്രൂഷ, പിന്നീട് സുഹൃത്തുക്കളായ പിതാവ്, അതുപോലെ വിശ്വാസ പ്രമാണം കുക്കിലും ചൊല്ലി വിവാഹത്തിന് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങുള്ളത് സൈനിങ് ആണ്. അത് സഭയുടെ ഒരു ചട്ടക്കൂടുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമാണ്. അതുപോലെ തന്നെ ശുശ്രൂഷയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് പങ്കെടുത്ത പ്രധാന കാർമ്മികനും മണവാളനും മണവാട്ടിയും എന്റെ സാക്ഷികളും ഇതിൽ വന്നിരിക്കുന്ന രണ്ട് സാക്ഷികളും ഈ ശുശ്രൂഷയിൽ ഒപ്പുവെക്കലെന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലേക്ക് പിന്നീട് പോവുകയാണ്. അത് സൈനിങ്ങിന് ശേഷം മാത്രമാണ് ശുശ്രൂഷ അവസാനിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും ഈ സൈനിങ് ആണ് ഗവൺമെന്റിന്റെ ലീഗൽ പേപ്പേഴ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഒരു സൈനിങ് തന്നെയാണ് പല രാജ്യങ്ങളിലും. എനിക്ക് യുഎസിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു. അവിടെ എനിക്ക് അവിടെ നമ്മുടെ നാട്ടിലും ഒക്കെ ഇപ്പം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നതുകൊണ്ട് ദേ ഹാവ് ടു രജിസ്റ്റർ ദ weddings by the government laws എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പല രാജ്യങ്ങളും അത് ഈ നമ്മൾ ഒരു ദേവാലയത്തെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ് ഇപ്പോഴും അറിയാൻ തക്കോണം സാധിക്കുന്നത്. അങ്ങനെ സൈനിങ്ങിനോട് കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിവാഹ ശുശ്രൂഷയിലെ കിരീടമടിവിനെ കുറിച്ചാണ്. ഞാൻ അതിന്റെ പേരിലാണ് കിരീടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും പതിനേഴത്തിലും പുതിയത്തിലും കിരീടം ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതേ അർത്ഥത്തിൽ ഒരു സന്തോഷത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും ഒരു രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് കിരീടത്തെ വിവാഹ ശുശ്രൂഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം വിശുദ്ധ കുർബാനയിൽ യേശുദിന്റെ ശരീരരക്തങ്ങളും പുരോഹിതം ചെയ്യുന്നതായ പ്രൊഫഷൻ, അതിന്റെ മധ്യത്തിലായി നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, സ്തുതി ദൈവത്തിന്റെ ഉയരത്തിൽ എന്നുള്ള പാട്ടിൽ പറയുന്നുണ്ട് മഹിമ മുടി സഹദേവന്മാർക്കും എന്നാണ്. മഹിമയുടെ മുടി, അതായത് ദ ക്രൗൺസ് ഓഫ് ഓണർ ടു ദ മാർട്ടിയേഴ്സ്, അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ്, സഹദേവന്മാർക്ക് വേണ്ടിയാണ് മഹിമയുടെ കിരീടങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരിക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാർട്ടിയിടത്തിൻ്റെതായിട്ടുള്ള ക്രൗൺ ആണ് ദേവനും വരാൻ അവർക്കും മണവാളന് മണവാട്ടിക്ക് നൽകുന്നത്. ആ ഒരു സിമ്പൽ ആയിട്ടാണ് വിവാഹ ശുശ്രൂഷയിൽ കിരീടം വാഴും ചേർത്തിരിക്കുന്നത്. അതിന്റെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു. ഈ രണ്ട് അർത്ഥങ്ങളും കൂടെ കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ്, കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ശുശ്രൂഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ തിയോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് അതിന്റെ ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് പാട്ടുകളും പ്രാർത്ഥനകളും അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളും ഒക്കെയാണ് പിന്നീട് നമ്മൾ ചിന്തിച്ചത്. എല്ലാ രണ്ട് ശുശ്രൂഷയിലും മോതിരം വാഴ്വിലും കിരീടം വാഴ്വിലും രണ്ടുപേർക്ക് വേണ്ടി മാത്രമല്ല ശുശ്രൂഷ നടത്തുന്നത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇനി വിവാഹ ശുശ്രൂഷയിൽ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ രണ്ടുപേർക്ക് വേണ്ടി മാത്രമല്ല ശുശ്രൂഷ നടത്തുന്നത്, അതുപോലെ തന്നെ കാർമ്മികൻ മാത്രമല്ല ശുശ്രൂഷ നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. സഭ ഒന്നായിട്ടാണ് കടന്നുവന്നിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ചേർന്നാണ് ശുശ്രൂഷ നടത്തുന്നത്. അതുപോലെ തന്നെ കാർമ്മികൻ നൽകുന്ന നിർദ്ദേശങ്ങൾ മണവാളനും മണവാട്ടിക്ക് മാത്രമല്ല നമുക്കും കൂടി വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നാം ഓരോ ശുശ്രൂഷയിലും മനസ്സിലാക്കിയിരിക്കുക എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയം ഏകദേശം അവസാനിച്ചു, അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ തുടർന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. എന്തായാലും ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ദേവനന്ദ്രാല പരിശുഗ്രോഹ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ. വിവാഹ കുദാശയിലെ രണ്ടാം ഭാഗമായ കിരീടം വാഴുവിന്റെ ശുശ്രൂഷയെ പറ്റിയാണ് അച്ഛൻ ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. കിരീടത്തിന്റെ പ്രാധാന്യം ധാരാളം ബൈബിൾ റെഫറൻസസിന് കൂടെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ശുശ്രൂഷയിലെ ഗാനങ്ങളെ കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചും അതിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കൂടാതെ എല്ലായ്പ്പോഴും എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാ, തിരുമേനിമാര് മിന്നു കെട്ടുന്ന സമയത്ത് അത് അച്ഛനാണല്ലോ ചെയ്യുന്നത്, അതെന്താ എന്നൊക്കെയുള്ള ആ സംശയം അച്ഛൻ ഇന്ന് അഡ്രസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഈ ശുശ്രൂഷ കാണുമ്പോൾ നമുക്ക് പല പല സംശയങ്ങൾ ഒരു മനസ്സിലൊക്കെ വരുന്നത് കാണാം. അത് അന്നേരം അങ്ങ് തോന്നും, പിന്നെ അങ്ങ് മറന്നു പോകുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കുക. നമുക്ക് അച്ഛൻ്റെ അടുത്ത് അത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് വിശദീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും പറയാം. അതല്ല, അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നടുത്ത് ഒന്ന് ചോദിക്കുക. അച്ഛൻ്റെ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നേരിട്ട് ചോദിക്കാവുന്ന ചോദിക്കേണ്ട കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കുക. നമുക്കത് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്ത് അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് അച്ഛന് അതിനെ വിശദീകരണം തരുന്നതായിരിക്കും. അച്ഛൻ ഒത്തിരി സമയം അതിനുവേണ്ടി റിസർച്ച് ചെയ്താൽ മാത്രമേ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അച്ഛന്റെ സമയം, അച്ഛന്റെ അറിവുകൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും മാത്രമറിയ സമാജത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛനെയും കുടുംബത്തിൽ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച ബുധൻ വ്യാഴ ദിവസങ്ങൾ ബൈബിൾ ക്ലാസ് 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച ന്യൂ ടെസ്റ്റ്മെന്റ് ഇംഗ്ലീഷ് ക്ലാസ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 ജേക്കബ് മാത്യു അച്ഛനും വ്യാഴാഴ്ച ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് തോമസ് മാത്യു അച്ഛനും എടുക്കുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. അച്ഛ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ അച്ഛ?
എന്നോടാണോ?
അതെ അതെ, എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻസിന്റെ കാര്യം എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരാനുണ്ടെങ്കിൽ പോസിബിൾ. നിങ്ങൾ ഇനി അഥവാ പെട്ടെന്നൊന്നും ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹ ശുശ്രൂഷ നിങ്ങൾ വെറുതെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതിന്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ചിലപ്പം സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ മാക്സിമം കിട്ടുന്നതനുസരിച്ച് നമുക്കിനിയുള്ള ക്ലാസ്സുകളിൽ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കൂടി എന്തെങ്കിലും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില സാധാരണ നമുക്ക് ഉണ്ടാകാറുള്ള ചില അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് കടക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം കമ്മ്യൂ ചെയ്യുക. എന്റെ നമ്പർ എനിക്കൊന്നും മിക്കവാറെല്ലാവരെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ റൂപ വഴിയോ അല്ലെങ്കിൽ അച്ഛൻ വഴിയോ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഷെയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം.
എന്നെ
തന്നിധി കാഴ്ചയണപ്പാനും നാഥ എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക. ദൈവമായ കർത്താവേ, നല്ലൊരു സന്ധിക്കാരനെ ശ്രദ്ധിക്കുന്നു. ഒരുപാട് ഒരുപാട് അറിവുകൾ ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് അവിടുന്ന് പകർന്നു നൽകുന്നതിനായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്ന കർത്താവേ, വചനം സംസാരിക്കുവാനും വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു കർത്താവേ. ഇതൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും മുതൽക്കൂട്ടായി തീരുവാണ്ടക്കോണമെന്ന കാരണമായിട്ട് തീരുമാറാകണമേ. ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല അറിവുകളെ പകർന്നു കൊടുക്കുവാനും പരിശുദ്ധ സഭയെ അതിന്റെ അച്ചടക്കത്തിനനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനുമുള്ള എല്ലാ നല്ലവരങ്ങളും എല്ലാ വൈദികർക്കും ഞങ്ങൾ വിശ്വാസികളായ ഓരോരുത്തർക്കും അവിടെ നിന്ന് നൽകുന്നവരാകണം. അർത്ഥമറിയും സമാജത്തെ അവിടെ അനുഗ്രഹിക്കണേ. പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ പ്രകാശമുള്ളവരാക്കി തീർക്കുന്നവരാണ്. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകും എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെയും കുടുംബത്തിന്റെയും സഭയുടെയും സമൂഹത്തിന്റെയും വെളിച്ചമായിട്ട് വരുവാൻ ഓരോ അമ്മമാരെയും അവിടുന്ന് വിളിച്ച് ഓർഗിരിക്കുന്നവരാണ്. ഇന്നത്തെ രാത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായി ഈ രാത്രി പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമാറാകണം. ദൈവം വരാനെ നല്ല ഒരു പ്രഭാതത്തിനായിട്ട്, പ്രതീക്ഷയുടെ പ്രഭാതത്തിനായിട്ട് ഞങ്ങളൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ കർത്താവ്, ഈ മഹാമാരിയുടെ ഒരു ശമനത്തിന് വേണ്ടി നല്ല ഒരു വാക്സിനേഷൻ കണ്ടുപിടിക്കാനൊക്കെ ഞങ്ങളൊക്കെയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ നല്ല വാർത്ത കേട്ടുകൊണ്ടുവന്നൊരുപാടൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്നതാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൂടെ വന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നിനക്കും നിരേക ജാതന്മാര് പരിശുദ്ധ റൂഹായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. മാർക്കമോർപ്പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മേലും പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും അതിന് നേതൃത്വം നൽകണം. നാം ഓരോരുത്തരുടെ മേലും കടന്നു വരുന്നതായ ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ എല്ലാ സഹോദരങ്ങളുടെ മേലും, പങ്കെടുക്കുവാൻ അപ്പോൾ ആഗ്രഹിച്ച് സാധിക്കാതെ പോകുന്നവരുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ ഭജനാസനത്തിന്റെ മേലും, സഭയുടെ മേലും, സമൂഹത്തിന്റെ മേലും എപ്പോഴെപ്പോഴും കൊണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ, താങ്ക് യു എവ്രി വൺ.